الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم ارزقنا علما نافعا وعملا متقبلا ورزقا طيبا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നോടുന്നതുപോലെ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരോടും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ പ്രത്യേകം വസീയത്ത് ചെയ്യുകയാണ്. മനുഷ്യൻ്റെ എല്ലാ ജീവിത മേഖലകളിലും അള്ളാഹുവിൻ്റെ ശരണനുസരിച്ച് ജീവിതത്തെ വകപ്പെടുത്തുവാൻ പ്രത്യേകം ഉണർത്തുകയാണ് അല്ലാഹു തആല. അങ്ങനെ ശരണനുസരിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഒരു മനുഷ്യൻ ഇസ്ലാഹ് നടത്തുക എന്ന് പറയുന്നത് നല്ലൊരു പരിവർത്തനം തുടങ്ങേണ്ടത് അവന്റെ ഹൃദയത്തിൽ നിന്നാണ്. ആദ്യം നടക്കേണ്ടത് എന്താണ്? ഇസ്ലാഹുൽ ഖൽബാണ്. ഹൃദയം നന്നായാൽ, മനസ്സ് നന്നായാൽ മനുഷ്യന്റെ കർമ്മങ്ങൾ, സംസാരമെല്ലാം നന്നായി. ഹൃദയം മനസ്സ് മോശമാണെങ്കിൽ അത് പ്രവർത്തനങ്ങളെയും ബാധിക്കും. അതുകൊണ്ടാണ് നാം പലപ്പോഴും കേട്ട ഒരു ഹദീസിൽ നബി സല്ലം പഠിപ്പിച്ചു, അല വഇന്ന ഫിൽ ജസദി മുദ്ഗതൻ ഇദാ സലഹത് സലഹൽ ജസദ് കുല്ലു. അറിയുക, ഹൃദയത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, ആ കഷ്ണം നന്നായി കഴിഞ്ഞാൽ എല്ലാം നന്നായി, ശരീരമെല്ലാം നന്നായി. ഏതാണത്? അതാണ് ഹൃദയം. അലാ വഹിയൽ ഖൽബ്. ആ ഹൃദയം നന്നായി കഴിഞ്ഞാൽ ശരീരമെല്ലാം നന്നായി. വഇദാ ഫസദത്, ആ മാംസകഷ്ണം മോശമായാൽ, ഫസദൽ ജസദു കുല്ലുഹു, ശരീരമെല്ലാം ഫസാദായി, അതായത് മോശമായി, നശിച്ചുപോയി. വഹിയൽ ഖൽബ്, അലാ വഹിയൽ ഖൽബ്, എന്താണത്? ആ മാംസം ഹൃദയമാണെന്ന്. ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളായ പണ്ഡിതന്മാർ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലർ വായിക്കുമ്പോൾ സലുഹത് എന്ന് വായിക്കാറുണ്ട്. പ്രബലമായ അറബി ഭാഷ എന്താണ്? സലഹ എന്നാണ്, ലാമിന് ഫത്ഹാണ്. സലുഹ എന്നത് അത് ലുഗത്തുൻ ഗൈറു മഷൂറ അൽ അഫ്സഹു أن تقرأها صلحت. الله سبحانه وتعالى ഒരു മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ അവന്റെ കർമ്മങ്ങളിലേക്കും മനസ്സിലേക്കുമാണ് അള്ളാഹുവിന്റെ നോട്ടം. അതല്ലാതെ മനുഷ്യന്റെ ബാഹ്യമായ സൗന്ദര്യത്തിലേക്കോ അല്ലെങ്കിൽ അവന്റെ സാമ്പത്തിക നിലവാരത്തിലേക്കോ അല്ല നോക്കുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ മനുഷ്യർക്കും റിസ്ക് നൽകുന്നു. ചിലരെ അല്ലാഹു ദരിദ്രരാക്കുന്നു, ചിലരെ അല്ലാഹു ധനികരാക്കുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവ് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അല്ലാഹു നൽകും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഒരു ദരിദ്രനായ അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു മനുഷ്യൻ ഒരിക്കൽ ചിന്തിക്കാൻ പാടില്ല, അല്ലാഹുവിന് എന്നോട് വെറുപ്പുണ്ട്, അള്ളാഹു എന്നോട് കോപിതനാണ്, അതുകൊണ്ടാണ് എന്നെ ദരിദ്രനാക്കിയത്. ആ ചിന്താഗതി ഇസ്ലാമികമല്ല. അപ്പോൾ അള്ളാഹുവിന് നോട്ടം ഏതിലേക്കാണ്? മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സൂരിക്കും വ അംവാലിക്കും, നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ സമ്പത്തിലേക്കോ അല്ല അള്ളാഹു നോക്കുന്നത്. വലാക്കിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅ്മാലിക്കും, പക്ഷെ അള്ളാഹു നോക്കുന്നു നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കും. ആ മുസ്ലിം റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താണ്?
ബാഹ്യമായ നമ്മുടെ പ്രവർത്തനങ്ങള് ആൾക്കാർ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്നല്ല, മറിച്ച് നമ്മുടെ ഹൃദയശുദ്ധി. ഹൃദയശുദ്ധിന്റെ മാനദണ്ഡമാണ് ഇന്ന് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹൃദയശുദ്ധി എന്ന് പറയുമ്പോൾ ആദ്യമായി നമ്മൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ടത് ഏതിൽ നിന്നാണ്? ശിർക്കിൽ നിന്നാണ്. തൗഹീദിന്റെ ശുദ്ധിയാണ് ഏറ്റവും വലിയ ശുദ്ധി. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ഹൃദയശുദ്ധിന്റെ തെളിവുകൾ പറയുമ്പോൾ പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരു ആയത്താണ് യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അതാ അല്ലാഹ ബിഖൽബിൻ സലീം. അതായത് ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യന് ഒന്നും ഉപകരിക്കില്ല, തന്റെ സമ്പത്തോ സന്താനമോ ഉപകരിക്കില്ല. ഇല്ലാ മൻ അതാ അല്ലാഹ ബിഖൽബിൻ സലീം, ശുദ്ധിയുള്ള ശുദ്ധമായ ഹൃദയം കൊണ്ടുവന്നവനൊഴികെ. അപ്പോൾ ആ ശുദ്ധമായ ഹൃദയം അവനെന്തിൽ എന്തു ചെയ്യും? ഉപകരിക്കും എന്നർത്ഥം. യഥാർത്ഥത്തിൽ സലഫുകൾ നൽകിയ വ്യാഖ്യാനം എന്താണ്? നമ്മൾ പലപ്പോഴും തഫ്സീർ പറയുമ്പോൾ ഖുർആൻ വ്യാഖ്യാനിക്കുമ്പോൾ സലഫുകളുടെ അഥവാ പൂർവികരായ സ്വഹാബത്തുകൾ താബിഈങ്ങൾ നൽകിയ വിശദീകരണത്തിനാണ് വ്യാഖ്യാനത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. സലഫുകൾ പറയുന്നു ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീമിൻ മിന ശിർക്കി വശക്ക്, ശിർക്കിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിച്ചവൻ, ശക്കിൽ നിന്ന് ശക്ക് പറഞ്ഞാല് സംശയം, അതായത് ബഹുദവിശ്വാസികൾക്ക് സത്യനിഷേധികൾക്ക് സംശയമുണ്ടായിരുന്നു, അവർക്ക് വിശ്വാസമില്ലായിരുന്നു ഏതിൽ? ബഅസിൽ, മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിൽ സംബന്ധിച്ച് അവർക്ക് ശക്കുണ്ടായിരുന്നു. ആ ശക്ക് എന്താണ്? കുഫ്രാണ്. പറഞ്ഞു വരുന്നത് ഈ ശക്കിൽ നിന്നും ഈ ശിർക്കിൽ നിന്നും തന്റെ മനസ്സിനെ ശുദ്ധീകരിച്ചവൻ, അതാണ് ഏറ്റവും വലിയ ശുദ്ധീകരണം. നമ്മൾ മനസ്സ് ശുദ്ധീകരിക്കുമ്പോൾ പലപ്പോഴും പലരും എടുത്തു പറയാറുള്ള എന്താണ്? ഈ മനസ്സിനെ ബാധിക്കുന്ന മനോരോഗങ്ങൾ അഥവാ അസൂയ, വിദ്വേഷം, അങ്ങനെ പല അസുഖങ്ങളുമുണ്ട്, രോഗങ്ങളുമുണ്ട്. അതൊക്കെ അപകടമാണ്. അതിനേക്കാൾ ഏറ്റവും വലിയ അപകടം എന്താണ്? ഈ ശിർക്കിന്റെ രോഗമാണ്. അതുകൊണ്ട് ഇമാം തബറി റഹ്മഹു നോക്കുന്നു, ഇമാം തബറി റഹ്മഹുള്ള ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു ഹുവ സലാമത്തുൽ ഖൽബി മിനശ്ശക്കി ഫീ തൗഹീദില്ലാ. തൗഹീദിൽ സംശയം ഉണ്ടാക്കുന്ന ആ കാര്യത്തിൽ നിന്ന് മനസ്സിനെ ശുദ്ധീകരിക്കുക. വൽബഅഥി ബഅദൽ മമാത്, മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പ്, ബഅഥ്. അപ്പോൾ അതാണ് ശരിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇമാം ഇബ്നു കസീർ വേറെ ഒരു അഭിപ്രായമായി ഉദ്ധരിക്കുന്നു അൽ ഖൽബു അസ്സലീം. എന്താണ് ഖൽബു അസ്സലീം? അൽ ഖൽബുൽ ഖാലി മിനൽ ബിദ്അത്ത് മിനൽ ബിദ്അ അൽ മുത്മഇന്നു ഇല സുന്ന, സുന്നത്തിലേക്ക് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന, ബിദ്അത്തിൽ നിന്ന് മുക്തമായ ഹൃദയം. അതാണ് ഒരു വ്യാഖ്യാനം. അപ്പോൾ ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നൊക്കെ മുക്തമായ കൽബാണ്, അതാണ് ശരിക്ക് പരലോകത്ത് വിജയിച്ച ആണ് ഹൃദയം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നു ഇന്ന മിൻ ശിയഅതിഹി ഇബ്രാഹിം, അതായത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അതേ മതപാരമ്പര്യം തുടരുന്ന ഒരു മഹാപ്രവാചകനാണ് ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. إذ جاء ربه بقلب سليم اللهم أركليك شد ما يهرد يمكند عارف أنه إبراهيم نبي عليه السلام أبدهم سليم نودي أبيوي جد إنه أرطم شرك لنهم شك لنهم تفسير بنده ما إمام طبري ابن كثير قد دليك أنه شرك لنهم شك لنهم شد ما كيا هرد يمكند. അപ്പോൾ ഹൃദയ ശുദ്ധീകരണം പറയുമ്പോൾ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അല്ലെങ്കിൽ പറഞ്ഞിരുന്നൊരു പ്രാർത്ഥനയാണ്. പലപ്പോഴും നാമൊക്കെ ആ പ്രാർത്ഥന പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. അതായത് നീണ്ട പ്രാർത്ഥനയാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു പദമാണ് ഇമാം അബൂ ദാവൂദ് തിർമിദി ഇബ്നു മാജക്ക് റിപ്പോർട്ട് ചെയ്ത വസ്ലുൽ സഖീമത ഖൽബി. വസ്ലുൽ സഖീമത ഖൽബി, എന്റെ ഹൃദയത്തിന്റെ ഹൃദയത്തിലുള്ള സഖീമത്ത്, അതായത് വിദ്വേഷം, വൈരാഗ്യം, അസൂയ, അങ്ങനെ ഹൃദയത്തെ ബാധിക്കുന്ന എല്ലാ ദുർചിന്തകളിൽ നിന്നും എന്റെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കുക, ഹൃദയത്തിൽ ഇനി പുറത്ത് കടത്തുക ഈ ദുർചിന്തകളെ. അത് നബി സല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥന, വസ്ലുൽ സഖീമത്ത ഖൽബി. ഇതൊരു നീണ്ട പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് തൗഹീദാണ്. തൗഹീദ് കഴിഞ്ഞാൽ പിന്നീട് മനസ്സിനെ നമ്മൾ ശുദ്ധീകരിക്കണം. മറ്റുള്ളവരോടുള്ള വിദ്വേഷം, വെറുപ്പ്, അസൂയ. എന്താണ് അസൂയന്റെ താരിഫ്? സവാലു അല്ലെങ്കിൽ തമന്നി സവാലി നിഅമത്തിൽ ഗൈർ. ഇത് എഴുതേണ്ട ആവശ്യമില്ല, ഇത് മനസ്സിലാക്കിയാൽ മതി. എന്താണത്? നിർവചനമാണല്ലോ. അതായത് മറ്റുള്ളവർ തന്റെ സഹോദരന്റെ അനുഗ്രഹം നശിച്ചു പോകട്ടെ എന്ന് ആഗ്രഹിക്കുക, അതാണ് അസൂയ എന്ന് പറഞ്ഞത്. ശരി, മുസ്ലിം പണ്ഡിതന്മാർ നൽകിയ നിർവചനമാണത്. അതായത് തന്റെ ഒരു സഹോദരന് ഒരു അനുഗ്രഹം കണ്ടു, അത് ആ അനുഗ്രഹം, ഇപ്പോൾ സാമ്പത്തികമായ അനുഗ്രഹം അല്ലെങ്കിൽ സാമൂഹികമായ ഏത് നിലയ്ക്കുള്ള അനുഗ്രഹമാണെങ്കിലും അത് പോകട്ടെ, അവരിൽ നിന്ന് നഷ്ടപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുക, എന്താണത്? അസൂയയാണ്. ഈ അസൂയ ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. ഈ അസൂയ ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു പഠിപ്പിച്ചാണ് മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയാലുവിന്റെ അസൂയയിൽ നിന്ന് അള്ളാഹുവിൽ അഭയം തേടാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച അള്ളാഹുവാണ്. അൻസാറികളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയശുദ്ധിയെക്കുറിച്ച് പ്രതിപാദിച്ചു. والذين تبوا الدار والايمان من قبلهم جزاك الله خير. اي മുഹാജിറുകൾക്ക് മുൻപ് തന്നെ മദീനത്ത് ജീവിച്ച അൻസാരികൾ മുഹാജിറുകളെ സ്വീകരിച്ചു. എന്താണ് അവരുടെ പ്രത്യേകത? ولا يجدون في صدورهم حاجة مما أوتوا. അതായത് മുഹാജിറുകൾക്ക് അൻസാരികളെക്കാൾ കൂടുതൽ ഇസ്ലാമിൽ എന്തുണ്ട്? പദവിയുണ്ട്, അതായത് സ്ഥാനമുണ്ട്. കാരണം ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന വിശ്വാസികൾ എന്ന പദവി അവർക്ക് കൂടുതൽ കൂലിയാണ്, ഹിജ്റന്റെ കൂലി. ഇതൊക്കെ വലിയ പ്രതിഫലമുള്ള കർമ്മങ്ങളാണ്. അപ്പം അതിനെ ഓർത്ത് ഒരിക്കലും അൻസാറുകളെ മനസ്സിൽ എന്തില്ല? അസൂയയില്ലായിരുന്നു. അതാണ് വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത മിമ്മാ ഊതു. ആ മുഹാജിറുകൾ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ പൂർണ്ണ മനസ്സോടെ, തുറന്ന മനസ്സോടെ മുഹാജിറുകൾ അവരെ സ്വീകരിച്ചു. എന്നിട്ട് അള്ളാഹു പഠിപ്പിച്ചു, വല്ലദീന ജാഉ മിൻ ബഅദിഹിം, അവർക്കൊക്കെ ശേഷം വിശ്വാസികൾ വരും. അവരുടെ പ്രാർത്ഥന എന്തായിരുന്നു? يقولون ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان. ഞങ്ങൾക്ക് അല്ലാഹുവിനെ പുറത്തുകൊണ്ടാ. ولاخواننا الذين سبقونا بالايمان, ഞങ്ങൾക്ക് മുൻപ് ഈമാൻ ഉൾക്കൊണ്ടാ. ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തുകൊണ്ടാ. ولا تجعل في قلوبنا غلا للذين امنوا, വിശ്വാസികൾക്ക് ഞങ്ങളുടെ മനസ്സിൽ യാതൊരു കളങ്കും നീ വെച്ചേക്കല്ലേ റബ്ബേ. അതായത് മുഅ്മിനീങ്ങൾ വിശ്വാസികൾക്കെതിരെ ഞങ്ങളുടെ മനസ്സിൽ എന്തുണ്ടാകാൻ പാടില്ല? യാതൊരു കളങ്കും ഉണ്ടാകാൻ പാടില്ല. അത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെയായിരിക്കണം ഒരു മുസ്ലിമിന്റെ തേട്ടം. ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ഇങ്ങനെ വിദ്വേഷവും അസൂയയും വെറുപ്പും കൊണ്ടു നടക്കുന്നത് ഒരു വിശ്വാസിയുടെ, യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണമല്ല. നബി ഹസനെ പഠിപ്പിച്ചിരുന്ന വേറൊരു പ്രാർത്ഥന കൂടി ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. ഒരു നീണ്ട പ്രാർത്ഥനയാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അല്ലാഹു ഞാൻ ശരണം തേടുന്നു നിന്നിൽ നിന്ന്. ഏതിൽ നിന്ന്? അജ്സ് എന്നർത്ഥം കഴിവുകേട്. വൽ കസൽ എന്നർത്ഥം അലസത. വൽ ബുഖൽ വൽ ജുബ്നി വൽ ബുഖൽ, എന്താ ജുബ്നു വെച്ചാൽ ഭീരുത്വം. വൽ ബുഖൽ വിശുക്ക്. വൽ ഹറം അമിതമായ വാർദ്ധക്യം. وعذاب القبر قبر شيخين من اللهم اني اعوذ بك من العجز والكسل والجبن والبخل والهرم وعذاب القبر قبر شيخين من എന്നിട്ട് എന്ന പ്രാർത്ഥന, اللهم آتي نفسي تقواها, اللهم نفسني تقوى نلقى. وزكها انت خير من زكاها, നീ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. നബിസല്ലം പ്രാർത്ഥിക്കുകയാണ്, ആ പ്രാർത്ഥന നമ്മയും പഠിപ്പിക്കുന്നു. വസക്കിഹ, നീ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. അന്ത ഖൈറു മൻ സക്കാഹ, മനസ്സ് ശുദ്ധീകരിച്ചവൻ, ഏറ്റവും നല്ല ശുദ്ധീകരണം നൽകുന്നവൻ നീയാണ്. അന്ത വലിയുഹ മൗലാഹ, നീയാണ് അതിന്റെ രക്ഷകർത്താവ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ, ഉപകാരപ്രദമല്ലാത്ത ഇൽമിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു. മിൻ ഖൽബിൻ ലാ യഖ്ഷ, അതായത് ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു. ഒമിൻ ദഅവത്തില്ലാഹി വമിൻ നഫ്സിന തശ്ബ, ഒരിക്കലും മടുക്കാത്ത മതിയാകാത്ത ഒരു നഫ്സിൽ നിന്ന് ശരണം തേടുന്നു. ചില ആൾക്കാർക്ക് എന്താണ്, എത്ര കിട്ടിയാലും എത്ര നൽകപ്പെട്ടാലും മതിയാകൂല, അത് ശരിക്ക് അപകടമാണ്. ഒമിൻ ദഅവത്തില്ലാഹി വസ്തജാബുലഹ, അതായത് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്നും ശരണം തേടുന്നു. അതിലെ പ്രധാനപ്പെട്ട നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട എന്താണ്, തസ്കിയത്തു നഫ്സാണ്, അതായത് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ പ്രാർത്ഥിക്കാൻ നബിസല്ലം പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ ശരിക്കും നമുക്ക് സുജൂദിനും പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ സക്കിഹ അന്ത ഖൈറു മൻ സക്കാഹ അന്ത വലിയുഹ വമൗലാഹ. ഒരിക്കൽ ഒരു അൻസാരിയായ ഒരു സഹാബി കടന്നു വന്നു. നബിസല്ലം പറഞ്ഞു, يطلع عليكم الان رجل من اهل الجنه, ഇപ്പോൾ ഇതാ ഒരു സ്വർഗ്ഗവാസിയായ ഒരു ആൾ, ഒരു പുരുഷൻ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ ഒരു അൻസാരിയായ ഒരു സഹാബി കടന്നു വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് എന്താ പറഞ്ഞത്, സ്വർഗ്ഗവാസിയാണെന്ന്. മിൻ അഹ്ലിൽ ജന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെന്തായി, അത് സത്യമാണ്, 100%. മറ്റുള്ളവർക്ക് എന്ത് പറയാൻ അവകാശമില്ല, ഇയാൾ സ്വർഗവാസിയാണ്, നരകാവകാശിയാണ് പറയാനുള്ള അവകാശമില്ല. മാത്രമല്ല, ഒരാൾ മരിച്ചു, അയാൾക്ക് അയാൾ ഷഹീദാണ്, നമുക്ക് പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം, പക്ഷെ അയാൾ ഷഹീദാണ്, അയാൾ നിർബന്ധമായി സ്വർഗത്തിൽ കടക്കുമെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പാടില്ല. സഹീഹ് ബുഖാരി അധ്യായമുണ്ട്, ബാബുല യുഖാലു ഫുലാനു ഷഹീദ്, ഒരു വ്യക്തിയെക്കുറിച്ച് ഷഹീദ് എന്ന് പറയാൻ പാടില്ല, ഒരു അധ്യായമാണ്. അപ്പോ ഈ അൻസാരിയായ സഹാബിയെ കുറിച്ച് എന്ത് പറഞ്ഞു, മിൻ അഹ്ലിൽ ജന്ന, റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി പുറപ്പെട്ടു ഇയാളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി. ഇയാൾ ആരാണ്, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇയാളെ കുറിച്ച് മിൻ അഹ്ലിൽ ജന്ന എന്ന് പറയാനുള്ള കാരണം? അങ്ങനെ ഇയാളുടെ വീട്ടിലേക്ക് രാപ്പാർക്കാൻ സമ്മതം ചോദിച്ചു. അങ്ങനെ 3 രാവുകൾ ഇയാളുടെ വീട്ടിൽ, ഈ അൻസാരിയായ സഹാബിയുടെ വീട്ടിൽ തങ്ങി. ആര്? അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ്, അംർ ബിൻ ആസ് എന്ന് പറഞ്ഞതിന്റെ മകൻ. അപ്പോ ഇയാൾ പറയാ, ഈ സഹാബി പറയാണ്, അബ്ദുല്ലാഹി എന്ന സഹാബി പറയാണ്, ഞാന് ഇയാളെ കൂടെ രാപ്പറത്തു, എന്നല്ലാതെ ഒരു പ്രത്യേക ഒരു അമൽ ഒരു ഖിയാമല്ലയിൽ ഒന്നും പ്രത്യേകിച്ച് കണ്ടിട്ടില്ല. എന്നാൽ സുബൈക്ക് തൊട്ടു മുമ്പ് എഴുന്നേറ്റ് ദിക്ർ ചൊല്ലി സുബൈ നമസ്കാരത്തിലേക്ക് പോകും. അപ്പോൾ എനിക്ക് ഇയാളെ കുറിച്ചൊരു പുച്ഛ തോന്നി മനസ്സിൽ. അതായത് ഇങ്ങനെ പ്രത്യേകിച്ച് അമലൊന്നുമില്ലാത്ത, ഇബാദത്തുകളൊന്നും കൂടുതൽ ചെയ്യാത്ത ഒരാളാണോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്? അപ്പോൾ ഇയാൾ ശരിക്കും 3-ാമത്തെ രാത്രിയിൽ ചോദിച്ചു, എന്താണ് ഇതിലൊരു രഹസ്യം, ഇങ്ങനെ നബി സല്ലല്ലാഹു പറഞ്ഞതായി കേട്ടു ഞാൻ. അപ്പോൾ പറഞ്ഞു അദ്ദേഹം, അതാണ് നാം പഠിക്കേണ്ടത്. അതായത് താങ്കൾ കണ്ടതന്നെ എന്റെ പ്രവർത്തനങ്ങൾ, ബാഹ്യമായ പ്രവർത്തനങ്ങൾ അത്രയേ ഉള്ളൂ. പക്ഷെ ലാ അജിദു ഫീ നഫ്സീ ലി അഹദി മിനൽ മുസ്ലിമീന ഖിഷൻ, അതായത് മുസ്ലിമീങ്ങളിൽ ഒരുത്തിനെ കുറിച്ചും ഒരു മുസ്ലിമിനെ കുറിച്ച് എന്റെ മനസ്സിൽ വിദ്വേഷം ഉണ്ടാവില്ല, ചതി ഉണ്ടാകുകയില്ല. അതായത് ഞാൻ രാത്രി കടക്കുമ്പോൾ എന്റെ മനസ്സ് ക്ലിയറാക്കി ശുദ്ധീകരിച്ച് ഒരു വെറുപ്പ് ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ ഏറ്റിക്കൊണ്ട് ഉറങ്ങുകയില്ല. വലാ അഹ്സുദു അഹദൻ അലാ ഖൈരിൻ അഅതാഹുല്ലാഹു ഇയാ, അള്ളാഹു ഒരു മുസ്ലിമിന് ഒരു ഖൈർ നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും അസൂയപ്പെടാറില്ല എന്ന് പറഞ്ഞപ്പം ആ സഹാബി പറയാണ്, ഇതുകൊണ്ടാണ് താങ്കൾ ഈ പദവിയിലേക്ക് എത്തിപ്പെട്ടത്, ഈ പദവിയിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് പ്രയാസമാണ്, ഞങ്ങൾക്കൊക്കെ പ്രയാസമാണെന്നും പറഞ്ഞു. അപ്പോൾ ഹൃദയ ശുദ്ധീകരണം എന്ന് പറയുന്നത് എളുപ്പമല്ല, അത് ശരിക്ക് പരിശ്രമം വേണം. നല്ല നല്ല ചിന്തകൾ, വിശ്വാസികളെക്കുറിച്ചുള്ള നല്ല നല്ല വിചാരങ്ങൾ, ഒരു മനുഷ്യന് ഒരു അനുഗ്രഹം നൽകപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ സന്തോഷിക്കുക എന്നൊക്കെ ശരിക്ക് ഒരു ഇസ്ലാഹ നടത്തേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഷെയ്ഖ് ശുഐബ് റഹ്മത്ത് പറയുന്നു, ഇസ്നാദുഹു സഹീഹുൻ അല ശർത്തു ശൈഖൈൻ. സലഫു സാലിഹീങ്ങൾ, സലഫി പണ്ഡിതന്മാര് ഹൃദയം ശുദ്ധീകരിക്കാൻ, നന്നാക്കാൻ അവർ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അറിയപ്പെട്ട സലഫി പണ്ഡിതനാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ. അദ്ദേഹത്തെ കുറിച്ച് ഇബ്നു കസീർ പറയുന്നു, ഇബ്നു കസീർ കാന ഹസനൽ ഖിറാഅതി വൽ ഖുലുഖ്, അദ്ദേഹം നല്ല വായിക്കും, നല്ല വായനാശീലമുള്ള ഒരു വ്യക്തിയായിരുന്നു, സൽസ്വഭാവിയായിരുന്നു. ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ലാ യഹ്സുദു അഹദ, ആരോടും അസൂയപ്പെടുകയില്ല. അത് ഇബ്നുൽ ഖയ്യിമിനെ കുറിച്ച് ഇമാം ഇബ്നു കസീർ പറയുകയാണ്, ലാ യഹ്സുദു അഹദ, വലാ യുദ്ധി, ആരെയും ഉപദ്രവിക്കില്ല, വലാ യസ്തഈബു, ആരെയും ആക്ഷേപിക്കില്ല, വലാ യഹ്ഖിദു അലാ അഹദ്, അതായത് ആരെയും ആർക്കെതിരെ അയാൾ വിദ്വേഷം പുലർത്തുകയില്ല എന്നൊക്കെ ഇമാം ഇബ്നുൽ ഖയ്യിമിനെ കുറിച്ച് ഇബ്നു കസീർ പറയുന്നു. വളരെ മോശമായ ഒരു വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ദുസ്വഭാവമാണ് എന്ത്? അസൂയ. നോക്കൂ, നിങ്ങൾ ആദ്യത്തെ കുഫർ എന്താണ്, അല്ലെങ്കിൽ ധിക്കാരം എന്താണ്? ആരാണ് ഈ പ്രപഞ്ചത്തിൽ ആദ്യമായി അള്ളാഹുവിനോട് ധിക്കാരപൂർവം അള്ളാഹുവിന്റെ കൽപ്പന നിരസിച്ചത്? ഇബ്ലീസാണല്ലോ. എന്തായിരുന്നു അതിൻ്റെ ഒരു കാരണം? അസൂയായിരുന്നു. കാരണം കളിമണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യന് വേണ്ടി ഞാൻ സുജൂദ് ചെയ്യാൻ പോകുന്നു, ഞാനല്ലേ അന ഖൈറും മിൻഹു, ഞാനാണ് അവനേക്കാൾ കൂടുതൽ ഉന്നതൻ, ഖൈറ് ഖൈറായവൻ എന്ന അസൂയായിരുന്നു. അപ്പോൾ അസൂയെ എതിലേക്ക് എത്തിക്കും? കുഫ്രിലേക്ക് എത്തിക്കും ഒരുപക്ഷെ. അതേപോലെ തന്നെ ഇബ്ലീസ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, അള്ളാഹുവിന്റെ കാരുണ്യത്തിന് പുറത്താക്കപ്പെട്ടു, അള്ളാഹുവിന്റെ ലാനത്തിന് അർഹനായി. എന്ത് ലാനത്ത് പറഞ്ഞാൽ? അള്ളാഹു ഇബ്ലീസിനെ ശപിച്ചു എന്ന് പറഞ്ഞു. എന്റെ അർത്ഥം എന്താണ്? നമ്മൾ ശപിച്ചു എന്നൊറ്റ വാക്കിൽ അർത്ഥം വെക്കാറുണ്ട്. എന്താണ് അറബീനിന്റെ അർത്ഥം ആർക്കെങ്കിലും അറിയോ? പലപ്പോഴും പണ്ഡിതന്മാർ ഉണർത്താറുണ്ട്, ആരെയും നമ്മൾ ചെയ്യാൻ പാടില്ല, ലഅനത്ത് ചെയ്യാൻ പാടില്ല, ശപിക്കാൻ പാടില്ല. ലഅനല്ലാഹു അവ ലഅനത്തുല്ലാഹി അലൈക, വളരെ അപകടകരമായ ഒരു പദമാണത്. അപ്പം ലഅനല്ലാഹു, അള്ളാഹു ഒരു മനുഷ്യരെ ശപിച്ചു, ശപിക്കട്ടെ എന്ന് പറഞ്ഞ അർത്ഥമാണ്, അയാളെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് പുറത്താക്കട്ടെ എന്നാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരാൾ പുറത്തായി കഴിഞ്ഞാൽ പിന്നെ യാതൊരു രക്ഷയുമില്ല. അതുകൊണ്ടാണ് ലൈസൽ മുഅ്മിനു ബിത്താനി വലല്ലാൻ, ഒരു മുഅ്മിനു വിശ്വാസം എന്തല്ല, ലഅനത്ത് ശപിക്കുന്നവനല്ല, ശാപവാക്കുകൾ പറയുന്നവനല്ല ഒരു വിശ്വാസി. ഇപ്പോ പലരും ശരിക്കും ലഅനത്തിന്റെ വാക്കുകളൊക്കെ വളരെ എളുപ്പത്തിലാണ് അത് സാധാരണ സംസാരത്തിലൊക്കെ പ്രയോഗിക്കാറുള്ളത്. വലിയ അപകടമാണ് അത്, വലിയ കുറ്റമാണ്. അതേപോലെ ജൂതന്മാരുടെ ഒരു ദുസ്വഭാവമാണ് എന്താണ്? അസൂയ. ود كثير من اهل الكتاب لو يردونكم من بعد ايمانكم كفارا حسدا من عند انفسهم ധാരാളം വേദക്കാര് ആഗ്രഹിക്കുന്നു നിങ്ങൾ സത്യനിഷേധികളായി നിങ്ങളുടെ ദീനിൽ നിന്ന് നിങ്ങൾ മടങ്ങാൻ വേണ്ടി. ഹസദൻ മിൻ അൻദി അൻഫുസിഹിം, അവിടെ നഫ്സിന്റെതാണ്, ഹസദാണ്, അസൂയയാണത്. ജൂതന്മാരുടെ വേദക്കാരുടെ അസൂയ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു ദുർബലമായ ഹദീസ് ഉണ്ട്, നമ്മളത് ഉദ്ധരിക്കരുത്, അല്ലെങ്കിൽ ഉദ്ധരിച്ചാൽ അത് ദുർബലമാണെന്ന് സൂചിപ്പിക്കുകയും വേണം. ഇയാക്കും വൽ ഹസദ്, ചിലപ്പോൾ ചില ഖുത്ബകളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അത് ദുർബലമാണ്. ഇയാക്കും വൽ ഹസദ്, നിങ്ങൾ അസൂയപ്പെടരുത്, അസൂയരുത്. ഫഇന്നൽ ഹസദ യാകുലുൽ ഹസനാത്, കാരണം ഹസദ് അസൂയ നന്മകളെ തിന്നും തീ വിറകിനെ തിന്നതുപോലെ. കമാ യതകുലുൻ നാറുൽ ഹതബ്, ഇത് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ദുർബലമായ ഹദീഫാണ്. ഇതിന്റെ റാവി ഇസ്നാദിൽ ഇബ്രാഹിം ഇബ്നു അബി സുവൈദ് എന്ന റാവിയുണ്ട്. അദ്ദേഹത്തിന്റെ ജദ്ദിൽ നിന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു. ജദ്ദ് ആരാണെന്ന് അല്ലെങ്കിൽ വല്യപ്പ ആരാണെന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇത് ദുർബലമാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അപ്പം കുഫ്രിലേക്ക് വരെ എന്തെത്തിക്കും? അസൂയ എത്തിക്കും. അബൂജഹലിനോട് ഒരിക്കൽ ചോദിച്ചു, മിസ്വർ ചോദിച്ചു, അൽ കുന്തും തത്തഹിമൂന മുഹമ്മദൻ ബിൽ കദിബ്. അബൂജഹൽ ചോദിക്കപ്പെട്ടു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ കളവ് പറയുന്നവനാണെന്ന് ആരോപിക്കുന്നുണ്ടോ? അപ്പോഴത്തെ അബൂജഹൽ പറഞ്ഞത്, ലഖദ് കാന മുഹമ്മദുൻ ഫീനാ വഹുവ ശാബ്ബുൻ യുദ്അൽ അമീൻ, മുഹമ്മദ് ഞങ്ങളുടെ കൂടെ ഒരു ചെറുപ്പക്കാരനായിരുന്നു, അൽ അമീൻ എന്ന പേരാണ് അയാൾക്ക് നൽകപ്പെട്ടത്. ആരാ പറയുന്നത്? അബൂജഹൽ. ഫമാ ജറബ്ന അലൈഹി കദിബൻ ഖത്, ഒരിക്കലും അദ്ദേഹം കളവ് പറഞ്ഞതായി ഞങ്ങൾ കണ്ടിട്ടില്ല. ഖാല ഫമാ ലക്കും ലതത്തബിഊന, എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റാത്തത്, എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ദീൻ നിങ്ങൾ സ്വീകരിക്കുന്നില്ല? അബൂജഹൽ ചോദിക്കപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറയാണ്, تنازعنا نحن وبنو هاشم من الشرف فأطعموا وأطعمنا وسقوا وسقينا وأجاروا وأجرنا. ദേ പറയാണ്, അബൂ ജഹൽ പറയാണ്, അതായത് ഞങ്ങളുടെ ഗോത്രവും അതേപോലെ മുഹമ്മദിന് ഗോത്രം ബനു ഹാഷിമും ഇരു കൂട്ടരും ചേർന്നിട്ട് ഞങ്ങൾ പല നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തു, അതായത് തീർത്ഥാടനന്മാർക്ക് ഹാജിമാർക്ക് ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, അവർക്ക് സംരക്ഷണം നൽകി. അങ്ങനെ അവസാനം ഞങ്ങളൊക്കെ ഒരു ഒരേ മാതിരി ഒരേപോലെ ഈ ദൗത്യങ്ങളൊക്കെ നിർവഹിച്ചു വന്നപ്പോൾ ഖാലു, ബനു ഹാഷിം പറഞ്ഞു, മിന്നാ നബി, ഞങ്ങളിൽ നിന്നൊരു പ്രവാചകന് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോ ഞങ്ങൾ ചിന്തിച്ചു, ഈ പദവിയിലേക്ക് ഇനി ഒരിക്കലും ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല, കാരണം ബനു ഹാഷിമിൽ നിന്നൊരു പ്രവാചകനാണ് നിയോഗിക്കപ്പെട്ടത്. അപ്പൊ ഞങ്ങളുടെ ഗോത്രം എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ച് ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ആരിൽ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പ്രവാചകനായിട്ട്. അപ്പൊ എന്താണ് അതിന്റെ വിഷയം മനസ്സിലായോ? ഈഗോ. ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നം. പിന്നെ മുഹമ്മദ് സത്യമാണ്, ഒരു പ്രവാചകനായിരിക്കട്ടെ, ഞങ്ങളെ ഗോത്രത്തിൽ നിന്നല്ലല്ലോ. അതാണ് ജൂതന്മാരും ശരിക്ക് അസൂയപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി. ഈ ജൂതന്മാര് ജനങ്ങളോട് അസൂയപ്പെടുകയാണോ അല്ലാഹു അവർക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ പേരിൽ? അം യഹ്സുദൂന അന്നാസ, ജനങ്ങളോട് അസൂയ കാണിക്കുകയാണ്. അത് ജനങ്ങള്, വിശ്വാസികൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുകളും, അവരോട് അസൂയ കാണിക്കുകയാണ്. ആര്? ജൂതന്മാർ. അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു എന്ത് നൽകി? പ്രവാചകത്വം നൽകി. ഒക്കെ ഇസ്രായേലിൽ നിന്ന് മാത്രമാണ് പ്രവാചകന്മാരുണ്ടാവുക എന്നുള്ളൊരു ഭാവം ആർക്കുണ്ടായിരുന്നു? യൂദന്മാർക്ക്. അറബികളിൽ നിന്ന് ഒരു പ്രവാചകൻ നിയോഗിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അസൂയപ്പെട്ടു, ഹസദാണ്. പലപ്പോഴും സത്യം ഉൾക്കൊള്ളാൻ തടസ്സം. ശ്രദ്ധിക്കണം, പലപ്പോഴും ഇമാം ഇബ്നു ജൗസിയൊക്കെ പറയുന്നുണ്ട് തൽബീസ് ഇബ്ലീസിന് പണ്ഡിതന്മാർക്കിടയിൽ തന്നെ എന്ത് വരാറുണ്ട്? അസൂയ വരാറുണ്ട്. ആ പണ്ഡിതൻ പറഞ്ഞത് എന്റെ അഭിപ്രായത്തിന് എതിരാണ്. അയാൾ പറഞ്ഞതാണ് ശരി, ഒരു പക്ഷേ ഞാൻ അറിഞ്ഞേക്കാം. പക്ഷെ അസൂയ കൊണ്ട് അയാളെ സ്വീകരിക്കാൻ, അയാൾ പറഞ്ഞ സത്യം ഉൾക്കൊള്ളാൻ ഒരു തടസ്സം. അതൊരിക്കലും ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. അത് ശരിക്ക് ഈമാനിനെ കുറക്കും എന്നാണ്. ഒരു പൂർണ്ണ മനസ്സുള്ള അല്ലെങ്കിൽ ഈമാനുള്ള ഒരു വിശ്വാസിക്ക് എന്ത് വരാൻ പാടില്ല? അസൂയ വരാൻ പാടില്ല. നമുക്കറിയാലോ ആദ നബി അലൈഹി സ്വലാം രണ്ട് മക്കൾ അല്ലെ, ഹാബീൽ ഖാബീൽ. ഒരു മകൻ മറ്റു മകനെ കൊലപ്പെടുത്തി. അതിന് കാരണം എന്തായിരുന്നു? അസൂയായിരുന്നു. അപ്പോ ആദ്യം ഈ ഭൂലോകത്ത് നടന്ന കൊലപാതകത്തിന്റെ കാരണം എന്തായിരുന്നു? അസൂയ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു, വലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരുമിക്കുകയില്ല. എന്തൊരുമിക്കയില്ല? രണ്ട് സ്വഭാവങ്ങൾ, ഒന്ന് അൽ ഈമാനു വൽ ഹസദ്. ഈമാനും അസൂയയും ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരുമിക്കുകയില്ല. ഇമാം നസായി റിപ്പോർട്ട് ചെയ്തു, ഷെയ്ഖ് അൽബാനി ഹസനാക്കി. അപ്പൊ ഒരു പൂർണ്ണ ഈമാനുള്ള ഒരു മനുഷ്യന്റെ മനസ്സിൽ എന്തുണ്ടാകാൻ പാടില്ല? അസൂയ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് നാം അസൂയയെ കെടുത്തുക, അസൂയ എന്ന രോഗത്തെ എങ്ങനെയാണ് നാം ചികിത്സിക്കുക? അത് നമ്മൾ ദീർഘമായി സംസാരിക്കേണ്ടതാണ്. ചെറിയ സൂചനകൾ മാത്രം നൽകിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. لا يؤمن احدكم حتى يحب لاخيه ما يحب لنفسه എന്ന ഹദീസ് ആണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണ്ടത്. അതായത് തന്റെ സഹോദരന് എന്റെ നഫ്സിന് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം തന്റെ സഹോദരന് ഇഷ്ടപ്പെടാതെ നിങ്ങൾ ആരും വിശ്വസിക്കുകയില്ല. എനിക്കൊരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ സഹോദരനും ഇഷ്ടപ്പെടണം, അവന് നഷ്ടപ്പെടട്ടെ, എനിക്ക് മാത്രം ഉണ്ടായാൽ മതി. അതാണ് അസൂയ. ഒരാൾക്ക് ഒരു നന്മ, ഒരു അനുഗ്രഹം നൽകപ്പെട്ടു, അത് അവന് നഷ്ടപ്പെടട്ടെ, അതെനിക്ക് തിരിച്ചു കിട്ടട്ടെ, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. എന്നാൽ അസൂയ എന്ന വാക്ക് ചില ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം യഥാർത്ഥ അസൂയയല്ല, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ഇസ്ലാം പറയുന്നുണ്ടല്ല, ഹസദ ഇല്ലാ ഫിദ്നതൈൻ, രണ്ട് കാര്യങ്ങളിൽ അല്ലാതെ അസൂയ പാടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ബാഹ്യമായിട്ട് രണ്ട് കാര്യങ്ങളിൽ അസൂയ പറ്റുന്നു. എന്താണ്? റജുലുൻ ആതാഹു അല്ലാഹുൽ ഖുർആൻ, ഒരാൾക്ക് അല്ലാഹു ഖുർആൻ നൽകി, അയാൾ രാപ്പകലുകളിൽ അത് പാരായണം ചെയ്യുന്നു. മറ്റൊരു വ്യക്തിക്ക് അള്ളാഹു സമ്പത്ത് നൽകി, അയാൾ രാപ്പകലുകളിൽ അത് ചെലവഴിക്കുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ. അപ്പൊ ഇതിൽ അസൂയ കാണിക്കുന്ന അർത്ഥം എന്താണ്? ഖിബ്ത കാണിക്കാം എന്നാണ്. എന്താ ഖിബ്ത? ഒരാൾക്ക് ഒരനുഗ്രഹം കണ്ടു, ആ അനുഗ്രഹം എനിക്കും ഉണ്ടാകട്ടെ, അയാൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ നഷ്ടപ്പെടാതെ തന്നെ എനിക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഒരു അനുഗ്രഹം കണ്ട് സന്തോഷിക്കാം. ഇതൊക്കെയാണ് എന്ത് ഖിബ്ത എന്ന് പറയുക. അതാണ് ഈ ഹദീസിൽ ഉദ്ദേശിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. അതല്ലാതെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമല്ല. അപ്പൊ ആദ്യം ഒരു സഹോദരൻ, ഒരു മുസ്ലിമായ നമ്മുടെ സഹോദരന്മാർക്ക് ഒരു അനുഗ്രഹം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്താണ് ചെയ്യേണ്ടത്? സന്തോഷിക്കുക, പ്രാർത്ഥിക്കുക. ആ ഇപ്പൊ നമുക്കൊരു മനസ്സിൽ ഒരു വിഷമം, അതായത് ഒരു സഹോദരന്റെ അനുഗ്രഹം കണ്ടിട്ട് വിഷമം തോന്നിക്കഴിഞ്ഞാൽ അത് അസൂയ അടയാളമാണ്. അപ്പോൾ വിഷമം തോന്നുക, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിനെ ഡിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരു മുജാഹിദ് നടത്തണം, പരിശ്രമിക്കണം അതിനെ തടയാൻ വേണ്ടിയിട്ട്. അസൂയ നമ്മെ കീഴ്പ്പെടുത്താൻ പാടില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ബർക്കത്ത് നൽകട്ടെ, അവന് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്നൊരു പ്രാർത്ഥന നമ്മിൽ നിന്ന് വരണം. അതേപോലെ എനിക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം. പക്ഷേ എന്ത് പാടില്ല, അമിതമായ ആഗ്രഹങ്ങൾ ഖുർആൻ വിലക്കുന്നു. വലാ തതമന്നൌ മാ ഫദ്ദലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ്. നിങ്ങൾക്ക് നിങ്ങളിൽ ചിലർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം നിങ്ങൾ ആഗ്രഹിക്കരുത്. ഈ ആയത്ത് ഇറങ്ങാനുള്ള ഒരു കാരണം, ചില സ്ത്രീകൾ പരാതിപ്പെട്ടു, പുരുഷന്മാർക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് സ്ത്രീകൾക്കൊന്നുമില്ല എന്നൊരു പരാതി പറഞ്ഞപ്പോൾ ആയത്തിറങ്ങിയതാണ്. ഇമാം തബരി പറയുന്നു, ആ ആഗ്രഹം അസൂയിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന്, അമിതമായ ആഗ്രഹങ്ങൾ. അതേപോലെ പാടില്ലാത്ത ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണമായിട്ട് ഒരു സ്ത്രീ ആഗ്രഹിക്കും, ഞാൻ പുരുഷനാകട്ടെ, പുരുഷനായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല സ്ത്രീയായിട്ടാണ് സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ ഒരു പുരുഷൻ ആഗ്രഹിക്കുകയാണ്, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ എനിക്ക്, ഞാൻ സ്ത്രീ ആയിരുന്നുവെങ്കിൽ. അള്ളാഹുവിന്റെ ഖദറിൽ തൃപ്തിപ്പെടുക, അള്ളാഹു സുബ്ഹാനഹു വതആല വിധിച്ചത് അങ്ങനെയാണ്. മാത്രമല്ല അത് അസൂയിലേക്ക് എത്തിക്കും എന്ന് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു. അതേപോലെ ഒരാൾ ആഗ്രഹിക്കുകയാണ്, ഞാൻ ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ വലിയ വലിയ പദവികളിലേക്ക് എത്തിപ്പെടുകയില്ലേ. ഇതൊക്കെ ശരിക്ക് അമിതമായ ആഗ്രഹമാണ്. അതാണ് ഖുർആൻ വിലക്കിയത്, ഒരാ തതമന്നൌ, നിങ്ങൾ ആഗ്രഹിക്കരുത്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയക്കുകയും വേണം. എന്റെ മനസ്സിൽ ഒരു അസൂയ കടന്നു വന്നാൽ ഇത് കുറ്റമാണ്, പാപമാണ് എന്ന് എനിക്ക് ഓർമ്മ വേണം, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയക്കണം. അതേപോലെ തന്നെ അസൂയെ തടുക്കാനുള്ള ഒരു മാർഗം എന്താണ്, നമ്മേക്കാളും താഴ്ന്ന നിലവാരമുള്ള, സാമ്പത്തിക നിലവാരമാകട്ടെ ഏത് നിലവാരമാകട്ടെ, അവരിലേക്ക് നമ്മൾ നോക്കുക, ചിന്തിക്കുക അവരെക്കുറിച്ച്. അതിനേക്കാൾ അൽഹംദുലില്ലാഹ് എത്രയോ നിഅമത്താണ് അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ അസൂയ നമ്മൾ ആരെക്കുറിച്ചാണ് കാണിക്കുന്നത്, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അയാളെക്കുറിച്ച് നല്ല നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ച ചില മാർഗങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഹൃദയത്തെ എല്ലാ ശിർക്കിൽ നിന്നും, ശക്കിൽ നിന്നും, വിദ്വേഷത്തിൽ നിന്നും, അസൂയയിൽ നിന്നും അള്ളാഹു മുക്തമാക്കുമാറാകട്ടെ, ശുദ്ധീകരിക്കുമാറാകട്ടെ. اللهم آتي نفوسنا تقواها زكها أنت خير من زكاها أنت وليها ومولاها وجزاكم الله خيرا وأحسن الله إليكم وصلى الله وسلم على نبينا ورسولنا محمد وعلى آله وصحبه أجمعين.